ക്രൈസ്തലോ, ലൂക്കോസ്ജ്യ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിൽ നിങ്ങളുടെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കട്ടെ എന്ന് യേശു പറയുന്നത് ശ്രദ്ധിക്കുക. വിളക്ക് കത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ എണ്ണ പകർന്നുകൊണ്ടിരുന്നാലേ മതിയാകുള്ളൂ. പരിശുദ്ധാത്മാവാകുന്ന എണ്ണ നമ്മിൽ നിറഞ്ഞ് നാം പ്രകാശിക്കുമ്പോഴാണ് വിളക്ക് പ്രകാശിക്കുന്നത്. കൂടാതെ പാത്രത്തിലും എണ്ണ കരുതണം. മണവാളൻ വരുന്ന സമയം നമുക്ക് നിശ്ചയമില്ലാത്തതിനാൽ മണവാളൻ വരുന്ന സമയം വരെ വിളക്ക് കത്തണമെങ്കിൽ എണ്ണ നാം കരുതിയിരിക്കണം. ഈ എണ്ണ തുരുത്തിയിൽ കരുതുന്നതും പകരുന്നതും ഔഷധമായി ഉപയോഗിക്കുന്നതും ഇതിനെയൊക്കെ പറ്റി നമുക്കിന്ന് ചിന്തിക്കാം. 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ശ്രദ്ധിക്കുക. 1 Kings 17:14. യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കും വരെ ഭരണിയിലെ എണ്ണ കുറഞ്ഞില്ല. ക്ഷാമം തീരുന്നതുവരെയും ഈ എണ്ണ തുരുത്തിയിൽ കുറയാതെ സൂക്ഷിക്കുവാൻ സഹായിച്ച ഒരു ദൈവം. ഇന്ന് നമുക്ക് ആ വിഷയത്തെ പറ്റി ചിന്തിക്കാം. ക്രൂസ് ഓഫ് ഓയിൽ, എണ്ണ നിറയ്ക്കുന്ന തുരുത്തി. എണ്ണ പണ്ട് കാലത്ത് യഹൂദന്മാർ സൂക്ഷിച്ചിരുന്നതും മരുഭൂമി യാത്രയിൽ ഉപയോഗിക്കുവാൻ കരുതിയിരുന്നതും പുകയത്ത് വെച്ച തുരുത്തികളിലായിരുന്നു. പുകയത്ത് വെച്ച തുരുത്തി പോലെ ആയിട്ടും നിന്റെ വചനമാണ് എൻ്റെ ജീവന്റെ ആധാരം എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. പരിശുദ്ധാത്മാവാകുന്ന എണ്ണ താനാകുന്ന തുരുത്തിയിൽ നിറച്ചതാണ് തൻ്റെ ജീവന്റെ അടിസ്ഥാനം എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. ഏത് ക്ഷാമത്തിലും തന്നെ അനുസരിക്കുന്നവർക്ക് ആവശ്യമനുസരിച്ച് ഉറവ തുറന്ന് ഇത് ലഭ്യമാകുന്നു. പ്രാചീന കാലം മുതൽ എണ്ണ പാലസ്തീനിൽ ഒരു വിലപ്പെട്ട ദേശീയ ഉൽപ്പന്നമായിരുന്നു. വചനത്തിൽ എണ്ണ എന്ന് പറയുന്നത് ഒലിവെണ്ണയെ പറ്റിയാണ്. എണ്ണ എന്ന വാക്ക് അനുഗ്രഹ വചസ്സായി ഉപയോഗിച്ചിരുന്നു. ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ തൻ്റെ മരണത്തിന് മുമ്പായി ഇസ്രയേൽ ഗോത്രങ്ങളെ മോശ അനുഗ്രഹിച്ചപ്പോൾ ആശാർ ഗോത്രത്തിന് അനുഗ്രഹം ലഭിച്ചത് ഇതിനുദാഹരണമാണ്. ആവർത്തനം 33:24. ഒരു ദേശത്തിൻ്റെ സന്തോഷത്തിൻ്റെ സമൃദ്ധിയുടെ സമ്പദ്ഘടനയുടെ പര്യായമായിരുന്നു എണ്ണ. ദേശത്ത് ക്ഷാമം വന്നപ്പോൾ തുരുത്തിയിലെ എണ്ണ കുറയുകയും സന്തോഷം നഷ്ടപ്പെട്ട വിധവ ആത്മഹത്യക്കൊരുങ്ങിയതും ഇതിൻ്റെ തെളിവത്രേ. പരിശുദ്ധാത്മാവാകുന്ന എണ്ണ പൂർണ്ണമായി വറ്റിപ്പോയവരുടെ ആത്മഹത്യാ വാർത്തകൾ, മ്ലേച്ഛതാ വർധനവ്, ഇതെല്ലാം ഇന്ന് ദിനപത്രങ്ങളിലും വാർത്താമാധ്യമങ്ങളിൽ കൂടിയും നമുക്ക് കാണാവുന്നതാണ്. ഒലിവെണ്ണയുടെ ഔഷധസിദ്ധി പ്രസിദ്ധമാണ്. ഔഷധം എന്ന നിലയിൽ ലേപനമായി മാത്രമല്ല ഇത് കുടിക്കുകയും ചെയ്തിരുന്നു. പ്രതിരോധ ഔഷധമായിട്ടാണ് ഒലിവെണ്ണ തൊലിപ്പുറത്ത് പുരട്ടിയിരുന്നത്. ഇന്നും അപ്രകാരം ചെയ്യുന്നവരുണ്ട്. ചിലർ ഇത് വെള്ളത്തിലൊഴിച്ച് കുളിക്കുവാൻ ഉപയോഗിക്കുന്നു. എണ്ണ പുരട്ടി രോഗികളെ സൗഖ്യമാക്കുന്ന ശുശ്രൂഷയ്ക്കായി യേശു തൻ്റെ ശിഷ്യന്മാരെ അയച്ചിരുന്നുവെന്ന് യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ കാണാം. 5:14. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവനു വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അപ്പോൾ എണ്ണ പൂശി പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയത്രേ ഫലിക്കുന്നത്. ഇടിച്ചെടുത്ത ഒലിവെണ്ണയാണ് ഏറ്റവും പ്രയോജനമായിട്ടുള്ളത്. നിരന്തരമായ പ്രാർത്ഥനയും അത്ഭുതമാർന്ന ആത്മീക വിശുദ്ധിയും സഹനശക്തിയും അധ്വാനവും വിശ്വാസം മൂലം നേടിയെടുക്കുന്നതാണ് ഇടിച്ചെടുത്ത ഒലിവെണ്ണ. നിരന്തരമായ പ്രാർത്ഥനയും അത്ഭുതമാർന്ന ആത്മീക വിശുദ്ധിയും എന്തും സഹിക്കാനുള്ള ശക്തിയും അധ്വാനിക്കാനുള്ള മനസ്സ് വിശ്വാസം മൂലം എല്ലാം നേടിയെടുക്കാമെന്നുള്ള ധൈര്യം, ഇവയെല്ലാമാണ് ഇടിച്ചെടുത്ത ഒലിവെണ്ണ. ഈ എണ്ണയാണ് നാം ആകുന്ന തുരുത്തിയിൽ നാം നിറയ്ക്കേണ്ടുന്നത്. യെശയ്യാപ്രവചനം 1:6 ഈ എണ്ണ പുരട്ടുന്നതിനെക്കുറിച്ച് പ്രത്യേക ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പഴുപ്പ് ഞെക്കിക്കളഞ്ഞ ശേഷം മാത്രമേ മുറിവിൽ എണ്ണ പുരട്ടാവൂ എന്ന്. നമ്മളൊരു മുറിവ് ഡ്രസ് ചെയ്യാൻ ചെന്നാലും അതിനകം ക്ലീൻ ചെയ്തതിന് ശേഷമേ ആശുപത്രിക്കാർ മരുന്ന് വെച്ച് തരത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ പ്രവാചകൻ പറയുന്നത് പാപമാകുന്ന പഴുപ്പ് ഞെക്കി പുറത്ത് കളഞ്ഞതിന് ശേഷം മാത്രമേ എണ്ണ പുരട്ടാവൂ എന്നാണ്. പഴുത്ത മുറിവ് ഉണ്ടാകുന്നത് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ മറന്ന് ജീവിക്കുമ്പോഴാണ്. പാപം ഉള്ളിൽ കടന്ന് മുറിവ് പഴുക്കുന്നത് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ മറന്ന് ജീവിക്കുമ്പോഴാണ്. സൗഖ്യത്തിനായി ആഗ്രഹമുള്ളവർ ഗിലയാദിൽ ഒരു വൈദ്യനുണ്ടെന്ന് മറക്കരുത്. പുകയത്തിട്ടാലും നല്ല തുരുത്തിയായി രൂപപ്പെടുത്തിയാലും എണ്ണ നിറയ്ക്കുവാൻ സമ്മതിക്കാത്ത ചില തുരുത്തികളുണ്ട്. ദുഷിച്ച മനസ്സോടെ യേശുവിനോടൊപ്പം നടന്ന യൂദ ഇതിനൊരു ഉദാഹരണമാണ്. യേശു തന്നെ അവനെ നോക്കി പറയുന്നുണ്ട്, ഇവൻ ജനിച്ചില്ലായിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. മുന്നറിയിപ്പുകൾ നൽകിയിട്ടും ആ നീതിമാനെ ഒറ്റിയവന് എണ്ണയില്ലാത്ത ഫലമില്ലാത്ത തുരുത്തി പോലെയാണ്. സരേഫാത്തിലെ വിധവ ഏലിയാവ് പറഞ്ഞത് അനുസരിച്ചത് കൊണ്ടാണ് തുരുത്തിയിലെ എണ്ണ വർദ്ധിച്ചത്. യഹോവയുടെ അരുളപ്പാട് അവൾക്ക് ലഭിച്ചത് അതുകൊണ്ടാണ്. അവളുടെ അനുസരണമുണ്ടായിരുന്നു. തൻ്റെ ദാസൻ പറഞ്ഞത് അനുസരിച്ചവളെ യഹോവ ഉപേക്ഷിച്ചില്ല. ക്ഷാമകാലം തീരുന്നതുവരെ അവളുടെ തുരുത്തിയിലെ എണ്ണ ദൈവം വർദ്ധിപ്പിച്ചു കൊടുത്തു. നമ്മുടെ യാത്രയിൽ പല കാര്യങ്ങൾക്കും ക്ഷാമം അനുഭവിക്കുന്നില്ലേ? വചനമനുസരിക്കുക, സ്തോത്രം ചെയ്യുക, ക്ഷാമകാലത്തും നമ്മുടെ തുരുത്തി നിറയുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ആരോഗ്യത്തിന് ക്ഷാമമുണ്ടോ? സാമ്പത്തികമായി ക്ഷാമമുണ്ടോ? സമാധാനത്തിന് ക്ഷാമമുണ്ടോ? ബുദ്ധിക്ക് ക്ഷാമമുണ്ടോ? എന്തു തന്നെയായാലും നിന്റെ കർത്താവിനോട് അപേക്ഷിക്കുക. അവൻ പറയുന്നത് അനുസരിക്കുക. അനുസരിച്ച് പ്രാർത്ഥിക്കുന്നവന് ഉറവ തുറന്നു തരുന്ന ദൈവമാണ് നിന്റെ സർവശക്തനായ ദൈവം. ദൈവമേ, ആരോഗ്യത്തിൻ്റെ ഉറവ എനിക്ക് തുറന്നു തരണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവ് എൻ്റെ ബുദ്ധിയുടെ ഉറവയെ ഒന്ന് തുറക്കണമേ. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കുക, കർത്താവ് സമ്പത്തിൻ്റെ ഉറവയെ ഒന്ന് തുറന്നു തരണമേ. എനിക്ക് അന്നത്തേക്കുള്ള ആവശ്യത്തിനുള്ളതിനെ തരണമേ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് ആവശ്യമായ പണം എനിക്ക് തരണമേ. വിവാഹത്തിന് ആവശ്യമായ പണം എനിക്ക് തരണമേ. കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുക, പഠിക്കാനുള്ള കഴിവിന് വേണ്ടി ജോലി ആഗ്രഹിക്കുന്നവർ ജോലിയുടെ ആ നന്മയുടെ ഉറവയൊന്ന് തുറന്നു തരുവാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പാകെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. ഇനിയും വചനം അനുസരിക്കുക, സ്തോത്രം ചെയ്യുക, ക്ഷാമകാലത്ത് നിന്റെ തുരുത്തി നിറയുക തന്നെ ചെയ്യും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നിറയുന്ന തുരുത്തിയിൽ നിന്ന് വെറും പാത്രങ്ങൾ കണ്ടെത്തി അതിൽ പകർന്നുകൊണ്ടേയിരിക്കണം. ഒരു വിധവ അതിൽ പകരുവാൻ തയ്യാറായി. പകർന്നില്ല എങ്കിൽ, എൻ്റെ പ്രവാചകൻ പറഞ്ഞ അനുസരിച്ചില്ല എങ്കിൽ തൻ്റെ മക്കളെ കടക്കാരായി പിടിച്ചോണ്ട് പോകും. പാത്രങ്ങൾ കൊണ്ടുവന്നു, അതിലേക്കെല്ലാം പകർന്നു, പാത്രം തീരുവോളം എണ്ണ പകർന്നു. ആ എണ്ണ വിറ്റ് അവളുടെ ധനക്ഷാമം പരിഹരിച്ചു. കടക്കാരുടെ കടത്തിൻ്റെ ചീട്ട് അവൾ കീറിക്കളയുവാനിടയായി. അതിൽ നിന്ന് രക്ഷപ്പെട്ടു. കടക്കാരുടെ കടം വീട്ടാൻ സഹായിച്ചത് നിറച്ച പാത്രങ്ങളിലെ എണ്ണയായിരുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റുവാൻ, ആരോഗ്യത്തിൻ്റെ പ്രതികൂല അവസ്ഥ മാറ്റുവാൻ, ആരോഗ്യത്തിൻ്റെ ഉറവ തുറക്കുന്ന ആ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുക. യഹോവയോട് അടുത്തിരിക്കുന്നവൻ്റെ ഏത് പാപവും മോചിക്കപ്പെടും. അവരാകുന്ന തുരുത്തി പരിശുദ്ധാത്മാവാകുന്ന എണ്ണയാൽ നിറയപ്പെടുകയും ചെയ്യും. യോഹന്നാനിൽ സുവിശേഷ 8-ാം അധ്യായം 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. തൻ്റെ തുരുത്തി എണ്ണയാൽ നിറച്ചവനെ അവൾ മാനിച്ചത് എങ്ങനെയാണെന്ന് കാണാം. പാപിനിയായ സ്ത്രീ, തൻ്റെ തുരുത്തിയിൽ എണ്ണയില്ലായിരുന്നു. പക്ഷേ പ്രതികൂല അവസ്ഥയിൽ തന്നെ കൊണ്ടെത്തിച്ചവർ അവരോട് ഈശോ പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിഞ്ഞോളാം പറഞ്ഞു. എണ്ണ സൗജന്യമായി തരുന്ന ഒരാളെ അവിടെ കണ്ടിട്ടും അവരാരും ആ പാപമോചനം പ്രാപിപ്പാൻ ആഗ്രഹിച്ചില്ല. യഹോവയോട് അടുത്തിരിക്കാൻ അവർ ആഗ്രഹിച്ചില്ല. അവരെല്ലാം എറിയാനെടുത്ത് കല്ല് താഴെ ഇട്ടിട്ട് മാറിപ്പോയി. എന്നാൽ ഈ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ കരഞ്ഞുകൊണ്ട് നിന്ന സ്ത്രീയോട്, പോക, ഇനി പാപം ചെയ്യരുത്, ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞയച്ചു. അവൾ അതിന് മാനിച്ചത് എങ്ങനെയാണെന്നാണ് നാം ഇവിടെ കാണുന്നത്. മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 7 വരെയുള്ള ഭാഗത്ത് കാണാം. കഷ്ടതയിലും പ്രതികൂലത്തിലും കൂടി കടന്നുപോയി ഇടിച്ചെടുത്ത എണ്ണകളായി മാറുമ്പോൾ നാം ആകുന്ന തുരുത്തിയിൽ നിന്ന് പകരുവാനും അനേകർക്ക് വേണ്ടി നൽകുന്ന പുതിയ എണ്ണത്തുരുത്തികളാകുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് അരുളിയ കർത്താവേ, നീതിയിൻ സൂര്യനായ അങ്ങ് പ്രത്യക്ഷമാകും വരെ ഇരുൾ നിറഞ്ഞ ലോകത്തിൽ വെളിച്ചമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഓരോ ദൈവ പൈതലും എണ്ണ വിളക്കിലൊഴിച്ച് സ്നേഹം, സൗമ്യത, കരുതൽ, ശുശ്രൂഷ ഇവയുടെ ജ്വാല പകരുന്നവരാകുവാൻ അവിടുന്ന് സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ തെളിവുള്ള എണ്ണ ഞങ്ങളിൽ ഓരോരുത്തരിലും നിറയ്ക്കുവാൻ കൃപയുണ്ടാകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ബൈബിൾ സ്റ്റഡിയുടെ ഈ പരിപാടി തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. ദൈവം നിങ്ങളെ അളവ് കൂടാതെ അനുഗ്രഹിക്കട്ടെ.